പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് അരുളിച്ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായ ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടതെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകൂട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിന്റെ രക്തമെടുത്ത് കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ടും നിങ്ങൾ തിന്നണം. ചുരുക്കത്തോടെ നിങ്ങൾ തിന്നണം. അതേ യഹോവയുടെ പെസഹായാവുന്നു. പുറപ്പാട് 34-ാം അധ്യായം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ആബീബ് മാസത്തിലല്ലോ നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. ആദ്യം ജനിക്കുന്നൊക്കെയും നിന്റെ ആടുകളെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെ എനിക്കുള്ളതാകുന്നു. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഓടിച്ചു കളയണം. നിന്റെ പുത്രന്മാർ ആദിജാതനെയൊക്കെയും വീണ്ടുകൊള്ളണം. വെറും കൈയോടെ നിങ്ങൾ എന്റെ മുമ്പാകെ വരരുത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. വിതകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം. കോഴമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവവും ആണ്ടറുതിയിൽ കൈകനി പെരുന്നാളും നീ ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ കർത്താവിന് മുമ്പാകെ വരേണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നോടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. എന്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടുകൂടെ അർപ്പിക്കരുത്. പക്ഷേ ആ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വെച്ചേക്കരുത്. നിന്റെ നിലത്തിലെ ആദ്യ വിളവിന്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം. കോലാട്ടിൻകുട്ടിയെ അതിന്റെ തള്ളിയുടെ പാലിൽ പാകം ചെയ്യരുത്. ലേവ്യപുസ്തകം 16-ാം അധ്യായം. പാവയാഗത്തിന് കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരാട്ടുപോത്തിനോടും കൂടെ അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും വെക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാവയാഗത്തിന് 2 കോലാട്ടുപോറ്റിനെയും ഹോമയാഗത്തിന് 1 ആട്ടുപോറ്റിനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാവയാഗത്തിന്റെ കാളയെ അഹ്റോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുപോറ്റന്മാരെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹ്റോൻ യഹോവയ്ക്ക് എന്നൊരു ചീട്ടും അസ്ലേലിൽ നിന്ന് മറ്റൊരു ചീട്ടും ഇങ്ങനെ 2 കോലാട്ടുപോറ്റിനും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുപോറ്റിനെ അഹ്റോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസ്ലേലിന് ചീട്ട് വീണ കോലാട്ടുപോറ്റിനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസ്ലേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. ഒന്ന് ശൗമ്യൻ இந்த புஸ்தகம் பதினாலாவது அனந்தரம் யெகோவ சவுலினோட இஸ்ரேலின் ராஜஸ்தானத்തിന് ഞാൻ സൗലിനെ തല്ലിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും, കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇസ്രായേലിന്റെ അടുക്കലയക്കും, അവന്റെ മക്കളെ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്നതിനെ കൽപ്പിച്ചു, അതിന് ശൗമേൽ ഞാൻ എങ്ങനെ പോകും, ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നെന്ന് പറക, ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കുക, നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും, ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശൗമേൽ ചെയ്തു, ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വലിയങ്കൽ വെളിച്ചം കൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഇശായി അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷേകനായെന്ന് പറഞ്ഞു. യഹോവ ശൗമേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിൽ കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അല്ലി ചെയ്തു. പിന്നെ ഇശായി അഭിനാദാവിനെ വിളിച്ച് ശൗമേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറിയ അവൻ യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇശായി ശമയം വരുത്തി, ഇവനെ യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇശായി ഏഴ് പുത്രന്മാരെ ശൗമേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശൗമേൽ ഇശായിയോട്, യഹോവ ഇവനെ തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശൗമേൽ ചോദിച്ചതിന് അവൻ, ഇനിയും ഉള്ളതിൽ ഇലേവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാവുന്നെന്ന് പറഞ്ഞു. ശൗമേൽ ഇശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ലെന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാവും എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശൗമേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശൗമേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. രണ്ട് രാജാക്കന്മാർ 23-ാം അധ്യായം. അനന്തരം രാജാവ് സകല ജനത്തോടും, ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പ്രസ്തുത ആചരിപ്പീൻ എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ ന്യായപാലനം ചെയ്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പ്രസ്തുത ആചരിച്ചിട്ടില്ല. യോശിയ രാജാവിന്റെ 18-ാം ആണ്ടിൽ യെരൂശലേമിൽ യഹോവയ്ക്ക് ഈ പ്രസ്തുത ആചരിച്ചു. ഹിൽക്കിയ പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗൃഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദാദേശത്തും യെരൂശലേമിലും കണ്ട സകല മിനേസുകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു. അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല, പിൻപോലത്തിന് എഴുന്നേറ്റിട്ടുമില്ല. പ്രവാചന്റെ പുസ്തകം 50-ാം അധ്യായം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാർ നാവു തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമവും പറിക്കുന്നവർക്ക് എന്റെ കവളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്നേക്കും തുപ്പലിനും മറിച്ചിട്ടുമില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് ബാധിക്കുന്നവനാർ? നമുക്ക് തമ്മിലൊന്ന് നോക്കാം. എന്റെ പ്രതിയോഗിയാർ? അവൻ ഇങ്ങോട്ട് വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവനാർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോവും, ഉഴു അവരെ തിന്നുകളയും. നിങ്ങൾ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവനാർ, തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഹെസ്കിയേൽ പ്രവാചകന്റെ പുസ്തകം 45:5. യഹോവയായ കർത്താവ് ഇപ്രകാരം അള്ളി ചെയ്യുന്നു, 1-ാം മാസം 1-ാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറെ എടുത്ത് ആലയത്തിന്റെ മുറിച്ചുവരിലും യാഗപീഠത്തിന്റെ തട്ടിന്റെ 4 കോണിലും അകത്തെ പ്രകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുവരിലും പുരട്ടണം. അങ്ങനെ തന്നെ നീ 7-ാം മാസം 1-ാം തീയതിയിലും അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവർക്ക് വേണ്ടി ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായശ്ചിത്തം വരുത്തണം. 1-ാം മാസം 14-ാം തീയതി മുതൽ നിങ്ങൾ 7 ദിവസത്തേക്ക് പെസഹാ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അന്ന് പ്രഭു തനിക്ക് വേണ്ടിയും ദേശത്തിലെ സകലജനത്തിന് വേണ്ടി പാപയാഗമായ ഒരു കാളയെ അർപ്പിക്കണം. ഉത്സവത്തിന്റെ 7 ദിവസവും അവൻ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ആ 7 ദിവസവും ദിനം പ്രതി അർപ്പിക്കണം. പാപയാഗമായി ദിനം പ്രതി ഓരോ കോലാട്ടിൻ കുട്ടിയെയും അർപ്പിക്കണം. കാളയൊന്നിന് 1 എഫായും ആട്ടുകൊറ്റനൊന്നിന് 1 എഫായും എഫ 1 ഒരു ഹീൻ എണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം. 7-ാം മാസം 15-ാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ 7 ദിവസം എന്ന പോലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം. എബ്രായർ ലേഖനം 10-ാം അധ്യായം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരിശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തള്ളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാക്യത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ, ചില ചെയ്യുന്ന പോലെ നമ്മുടെ സഹായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നതെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായ പ്രമാണം അനുസരിക്കാത്തവന് തന്നെ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവത്തിനെ ചവിട്ടിക്കളയുകയും തന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. 1 പത്രോസ് 3-ാം അധ്യായം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മനുഷ്യ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് ലോഹയുടെ കാലത്ത് പെട്ടവരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജലത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ദൂതന്മാരും വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടുവിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവർത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കുട്ടുകൊള്ളുകയും ദൈവരാജ്യം വരുവോളും ഞാൻ മന്ത്രിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവൾക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ശരിയെന്ന എന്റെ രക്തത്തിലെ പുരുജമാവുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന എന്റെ കൈ എന്റെ അരിയ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയൊരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനും അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നു, നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങളാവുന്നു എന്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നത്. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശങ്കിൽ നിന്ന് കുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുകയും ചെയ്യും. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ട് ഒരിടയനാവും. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അത് എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിക്കാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വചന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ശാന്തനാവുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. മറ്റു ചിലർ, ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. അനന്തരം എരുസലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാവുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ നിന്നുള്ളവരല്ല, ഈയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാൾ നശിച്ചു പോവുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, തീരദൂഷണ നിമിത്തവും നീ മനുഷ്യരായിട്ട് നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ട് മാത്രമേ എന്ന് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്ന ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാവുന്നെന്ന് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിന്റെ അല്ലപ്പാട് എനിക്കുണ്ടായിരിക്കുന്നവരെ ദേവന്മാർ എന്ന് പറഞ്ഞെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് പിതാവ് വിശുദ്ധീകരിച്ച ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവിനിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. ബാറക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധോഹായിക്കും സ്തുതി ആദ്യമുതലേകം തന്നെയാമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരാറുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മ പ്രത്യേക പരിശുദ്ധവും പരിഭാവനുമായ ജനങ്ങളായി സഭയിലെ ഓരോ വിശ്വാസികളും ക്രൈസ്തവ സമൂഹം മുഴുവനും നെഞ്ചിലേറ്റി കൊണ്ടാടുന്ന ഈ ദിനങ്ങളുടെ ഏതാണ്ട് മധ്യദിനം ശാന്തമായി കർത്തൃസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരിയുടെ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ട് ആത്മീയമായി നമ്മളെ ഉദ്ധരിച്ച നമ്മുടെ കർത്താവിന് സ്തുതി അർപ്പിക്കാൻ തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം. ഓരോ നിമിഷവും ബലഹീനതയുടെ മധ്യത്തിലും നിലവിളിക്കുമ്പോൾ കുറവുകൾ ഓർക്കാതെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ തമ്പുരാനെ നമുക്ക് സ്തുതി അർപ്പിച്ച് ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും പ്രത്യേകാൽ ഇതിനെ തുടക്കം പിടിച്ച പിതാക്കന്മാരെ ഓർക്കുന്നു. ഇപ്പോൾ നയിക്കുന്ന പിതാവിനെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വന്നി പിതാക്കന്മാരെ, പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയില് അഹമ്മദാബാദ് ഭദ്രാസനത്തിന് മെത്രാപ്പോലിത്ത അഭിയന്നിയ യൂലിയസിന് മനസ്സുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമായിട്ട് അറിയിക്കുന്നു. എല്ലാവരുടെയും പേരിൽ അഭിയന്ന തിരുമനസിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൂടെ നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകം വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, വന്നി തമ്പാനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രസക വ്യാഴാഴ്ചയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധിയിലേക്ക് നമ്മെ തന്നെ ഒരുക്കി അതിനുശേഷം നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് പൂർത്തീകരണമായ കാൽവറിയിൽ താൻ ബലി കഴിച്ച ആ ശ്രേഷ്ഠമായ ഓർമ്മയെയും അതിനുശേഷമുള്ള പുനരുത്ഥാനത്തിന്റെ ശ്രേഷ്ഠമായ സ്മരണയും ഒക്കെ ആത്മീയമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷ അതിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള ഒരു വലിയ ഊർജമായി വരിലെത്തിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 52-ാമത്തെ, സാധാരണ നമ്മൾ ഗീതങ്ങളിലൊക്കെ പാടാറുള്ള 52-ാമത്തെ, ദേവേശ യേശുവര ജീവൻ എനിക്കായി വിടിഞ്ഞു എന്ന ഗീതം ശാന്തമായി കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ആലപിക്കാം. ദേവേശ യേശുപാര ജീവനനീയായി വിടിഞ്ഞോ, ജീവനത്താ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, ജീവനത്താ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, ഗദസമന പൂവനത്തിൽ അധികഭാരം വഹിച്ചതിനാ അതിവ്യഥയില്ലായിട്ടും തദന്വിഷ്ടം നടപ്പതിനനുസരിച്ചു, താതന്നിഷ്ടം നടപ്പതിനനുസരിച്ചു അന്താസിൻ നരവനയിൽ മന്ദവാദി വിധിക്കപ്പെട്ടു കന്നങ്ങളിൽ കാരങ്ങൾ കൊണ്ട് മന്നാ നിന്നെ ആടിച്ചവർ പരിഹസിച്ചു മന്നാ നിന്നെ ആടിച്ചവർ പരിഹസിച്ചു പീലാത്തോസം ീലബാധിച്ചു കൂരി ശേൽപ്പിച്ചു പലയിൽ മുള്ള കൂടിയും വച്ചു പല പല പാടുകൾ ചെയ്തു നിന്നെ പലർ പല പാടുകൾ ചെയ്തു നിന്നെ ബലഹീനനായ തിരുക്കരങ്ങൾ കാണി കൊണ്ട് മാരത്തോടങ്ങൂ ചേർത്തുടിച്ചു ഇരുവശത്തും പൂരിശുകളിൽ ഇരുകള്ളർ നടുവിൽ നീ മാരിച്ചോ പാര ഇരുകള്ളർ നടുവിൽ മാരിച്ചോ പാര കഠിനദാഹം പീഡിച്ചതിനാടിവാദയായോ ഉടുപ്പും കോടി ചീട്ടിട്ടു ഉടും കുമ്പും കുത്തി തുറന്നൊരു ധീരം ചിന്തി ഉടുമ്പും കുത്തി തുറന്നു ചുരു ധീരം ചിന്തി നിൻ മരണം കൊണ്ടേ വന്ദരകം നീയകറ്റി നിൻ മഹത്വം നേടിയേനി എൻ കാലം കഴിപ്പാനായി കൃപ ചെയ്യണം കാലം കഴിപ്പാൻ കൃപ ചെയ്യണം ദേവേശായേശുപരാ ജീവനനിക്കായി വെടിഞ്ഞോ ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ
ആ തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൗമ പ്രാർത്ഥന നടത്താം. തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഒരു അതിലേക്ക് മാമന അച്ഛന് കൗമ പ്രാർത്ഥന നടത്തി.
പിതാവും പുത്രനും പരിശ്രവായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിധിയേൽക്കും ായി വന്ന ജനം വീതിയിൽ വിരിയേൽക്കും നിന്നെയും വീടകളയുമേറ്റ ജാതി പൂക്കും രാജ്യം നിന്നെ വധിപ്പാനായി വന്ന ജനം വീതിയിൽ വിരിയേൽക്കും നിന്നെയും വീടകളയുമേറ്റ ജാതി പോകും രാജ്യസുതിയും മാനം താതെന്നും മഹി നനകൾ പരിശോധാൽമെന്നും ഉണ്ടാകുൾ കൃപപാകളം ഞങ്ങളിലും മേലുൾ ഓരിശിലെ വാതിൽ കൊള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥനമശിഹാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമീൻ.
മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങളെ നമ്മൾക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല കുറ്റങ്ങളും പാപങ്ങളും നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതായ വിചാരത്തോടും വചനത്തോടും പ്രവൃത്തിയോടും കൂടെ ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം കഴിച്ചു കൂട്ടുക. ഞങ്ങളെ സഹായിക്കണമേ. ദുഷ്ടപിശാചികളുടെ പരീക്ഷകളിൽ നിന്നും അസൂയയിൽ നിന്നും ദുരാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന സകല രോഗങ്ങളിൽ നിന്നും കഠിനതരമായ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തിന് മുട്ടുവരത്തക്കതായ ദാരിദ്ര്യത്തിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ഞാൻ ദൈവമേ ഞങ്ങളെ നിരീക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെയും വിശ്വാസത്തിലായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും പല കുറ്റങ്ങളും പാപങ്ങളും നിക്ഷമിക്കണമേ. ദുഷ്ടന്മാർക്കും മത്സരക്കാർക്കും ഒരുക്കിയിരിക്കുന്നതായ അഗ്നിനിരന്ന് അവകാശിപ്പാന്ന് ഞങ്ങളെ കൈവിട്ടു കളയരുത്. പിന്നെയോ നിന്റെ ഇഷ്ടന്മാരായ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ സ്വർഗീയ രാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ദേവമാതാവ് വിശ്വകന്യമറിയാമേ, നിന്റെ സകല പരിശുദ്ധന്മാരിലും നിങ്ങളിലും പരിശുദ്ധ മാലാഖമാരെ നിങ്ങളിലും ഞങ്ങൾ സങ്കേതം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ദൈവത്തോട് അപേക്ഷിക്കണമേ എന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സഹായമായിരിക്കണമേ. ഓശബവകുല സുബാൻ ലവൽ മീൻ
അഭിയന്യ തിരുമേനി. സ്നേഹമുള്ള വൈദികരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ ഏറ്റവും ശ്രേഷ്ഠവും പരിശുദ്ധവും പരിപാലനവുമായ സകല മാനവജാതിക്കും രക്ഷ കൈവരിച്ച് സ്വർഗം തുറന്ന, അതോടൊപ്പം തന്റെ പിതാവിന് ഭൂമിയോടുള്ള അകൽച്ചയെ അപ്പാടെ ഇല്ലാതാക്കി തീർത്ത ശ്രേഷ്ഠമായ കർഷാനുഭവത്തിന്റെ അന്ത്യ ദിനങ്ങളിലേക്ക് നമ്മളിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ സഭ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. ഈ ദിനങ്ങളൊക്കെ ഏറ്റവും പരിപാവനമായി നമ്മെ തന്നെ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവ ദിനങ്ങളോട് ഇഴുകി ചേരാനും നമ്മെ പരിശീലിപ്പിക്കുന്ന വലിയൊരു ആത്മീയ അനുഭവം. ഒരുപക്ഷെ മറ്റ് സഭകളുടെ വിശ്വാസങ്ങളൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല എങ്കിലും ഈ ലോകത്തിൽ വിവിധ സഭകളുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റവും നന്മയോട് കർത്താവിന്റെ കഷ്ടാനുഭവത്തെ രുചിച്ചറിയുന്ന പ്രാധാന്യം കൊടുക്കുന്ന ഏതാനും അങ്കുലിപരിമിതമായ സഭകളിൽ ഒന്നു തന്നെയാണ് നമ്മുടെ സഭയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 50 ദിവസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 40 ദിവസത്തെ പൂർണ്ണമായ നോമ്പ്, ആ നോമ്പിന്റെ അകമ്പടിയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു നോമ്പ് ഒരുക്കി തരുന്ന വിശുദ്ധിയോടുകൂടി അതിനുശേഷമുള്ള 10 ദിവസം നമ്മുടെ കർത്താവ് അനുഭവിച്ച ആ കഷ്ടതയോർത്ത് കൂടുതൽ പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ കർത്താവ് കാൽവറിയിൽ ബലിയർപ്പിക്കപ്പെട്ട ആ നിമിഷങ്ങളിലെ ഓരോ അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അതിൽ കൂടി നമ്മളെ കൊണ്ടു നടത്തുന്ന ഒരു ആത്മീയ തീർത്ഥയാത്ര തന്നെയാണ് ഈ കഷ്ടാനുഭവ ദിനങ്ങളിലെ ഈ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ തന്നെ.
എല്ലാ വൈദികരും അതാത് സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ധന്യമാക്കി തീർക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമായി നാം കാണുന്നു. അതോടൊപ്പം തന്നെ ഇതിനങ്ങളിലൊക്കെ പള്ളികളിൽ വിശ്വാസികളൊക്കെ കടന്നു വരുവാനും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള സന്ധ്യാ നമസ്കാരങ്ങളും അതോട് ചേർത്തുള്ള ധ്യാനങ്ങളും ഒക്കെ നമ്മൾ ഒരുക്കുന്നത് വർത്തമാനകാലത്തിൽ ശരീരത്തോടുകൂടി അല്ലെങ്കിൽ ഉയിരോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കാൻ ലഭ്യമാകുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ പൂർണ്ണമായി ക്രിസ്തുവിൽ ഇഴുകിച്ചേർന്ന ഒരു ജീവിതത്തെ വിശുദ്ധിയിൽ കെട്ടിപ്പടുക്കുവാനും അത് വരാനിരിക്കുന്ന ഒരു ലോകത്തിന്റെ പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയായി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ ദിനങ്ങളിൽ കൂടുതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഏറ്റവും താഴ്മയോടും വിനയത്തോടും കൂടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച കർത്താവിന് ഏറ്റുപറയേണ്ട കോണം മക്കളെയാകണം. നമുക്കറിയാമല്ലോ ഇന്ന് ലോകം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ വളർന്നു വന്നപ്പോഴേ എങ്ങനെയും വിശ്വാസത്തെ അട്ടിമറിക്കുവാനും അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഭൂവിൽ നിന്ന് പിഴുതു മാറ്റി പിശാചിന്റെ തിന്മയുടെ ലോകത്തെ സ്ഥാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു പിശാജ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പിശാജിനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഇന്ന് സമൂഹം അറിയുന്നുണ്ട്. രോഗത്തിന്റെ രൂപത്തിലും അതിക്രമങ്ങളുടെ രൂപത്തിലും ദുഷ്ടതയുടെ രൂപത്തിലും അതൊരു സ്നേഹശൂന്യതയുടെ ഭാവത്തിലും ഒക്കെ ഇന്ന് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതേത് അവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളതിൽ നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. ലോകം എങ്ങനെയുമായിക്കോട്ടെ, പക്ഷെ ഈ ആയുസ് ദൈവം എനിക്ക് തന്നതിൽ ആ ജീവിതത്തെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കുവാനും എന്നെ ഏൽപ്പിച്ച സന്താനങ്ങളെ തലമുറകളെ ആ ഒരു വിശ്വാസത്തിന്റെ നന്മയിൽ രൂപപ്പെടുത്തിയെടുക്കുവാനും ഉള്ളൊരു വലിയ വലിയ വിളിയാണ് നമുക്കുള്ളത് എന്ന് ഒരു താക്കീതായി ഓർമ്മപ്പെടുത്തുവാൻ ഈ ദിനങ്ങളൊക്കെ നമ്മളെ ശക്തീകരിക്കട്ടെ. ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവനെ ദൈവം അറിയും എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുവാനും അടുത്തു ചെല്ലുവാനും വിശുദ്ധിയോടെ ഈ ജീവിതത്തെ കാണുവാനും നമുക്കിടയാകട്ടെ. നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ പാൻഡമിക് രൂക്ഷമായിരുന്നതുകൊണ്ട് പല പള്ളികളിലും കൃത്യമായ ആരാധനകൾ നടക്കുവാനോ ഒന്നും ഇവിടെ ആരാധന നടക്കുന്നുണ്ടെങ്കിലും ആളുകളുടെ സാന്നിധ്യത്തോടുകൂടി നിറ സാന്നിധ്യത്തോടുകൂടി ആരാധന ഇന്ന് നടത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വിപരീതമായി ഇന്ന് പള്ളികളിൽ എല്ലാ പള്ളികളിലും ഓശാന ഞായറാഴ്ച വളരെ നിറഞ്ഞ് ആളുകൾ നിന്നുകൊണ്ട് ആരാധിക്കുന്ന സന്തോഷത്തോടെ ആരാധിക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. തുടർന്നുള്ള പസകായിലും വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയിലും പുനരുദ്ധാനത്തിന്റെ പെരുന്നാളുകളിലും ഒക്കെ കൂടുതൽ ആത്മീയ ശക്തി പ്രാപിപ്പാൻ നമുക്ക് ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ യൂലിയോസ് സെർബനസ് കൊണ്ടാണ്. തിരുമേനിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. എപ്പോഴാ തിരുമേനി ഇവിടെ അമേരിക്കയിൽ സന്ദർശിക്കുമ്പോഴും ഈ പ്രാർത്ഥന ഒരുപാട് സ്നേഹിക്കുകയും പല ഒരു പ്രാവശ്യം വരുമ്പോഴും പല പ്രാവശ്യമായി ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നമുക്ക് ആവശ്യമായ ദൂത് നൽകുകയും അതോടൊപ്പം തന്നെ നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ തിരുമേനിയോട് ആവശ്യപ്പെട്ടു ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നമ്മൾ അനുഗ്രഹിക്കാം എന്ന് തിരുമനസ്സുകൊണ്ട് അറിയിക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഭദ്രാസനം എത്ര പോലത്തെയും ഇവിടെയുണ്ട്. തിരുമേനിയും പല പ്രാവശ്യം ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഒരു പ്രാവശ്യം പോലും തിരുമനസ്സുകൊണ്ട് ജോയിൻ ചെയ്യാൻ തക്കവണ്ണം പറ്റാത്ത നിമിഷങ്ങളായിരുന്നു. നിങ്ങൾക്കറിയാം ഒരു മാസത്തേക്ക് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നപ്പോൾ ആ തിരക്കിന്റെ ബാഹുല്യം കൊണ്ട് ഇന്നും തിരുമേനി കയറണമെന്ന ആഗ്രഹം ഇന്നലെ പ്രകടിപ്പിച്ചെങ്കിലും പക്ഷെ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തക്കവണ്ണോട് ദീർഘമായ യാത്രയിലാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ എന്നോട് പ്രത്യേകം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ ഇതിനകത്ത് അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പേരിൽ തിരുമേനിയെ ഈ സമയത്ത് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അഹമ്മദാബാദ് പത്രാസ്ത്ര പത്രപോലെ തവിയുന്ന ഡോക്ടർ ഗീബ്രഗീസ് മാർ യൂലിയോസ് സെർബനസിനെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം വന്ദ്യനായ ഐസക് വി പ്രകാശത്തിന് ആലപിക്കും. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 251-ാമത്തെ ഗീതം, രക്ഷിതാവിനെ കാണുക ഭാവി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു എന്ന സുപരിചിതമായ ഗീതം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാപൂർവം ആലപിക്കാം.
രക്ഷിതാവിനെ കാണുക ഭാവി, രക്ഷിതാവിനെ കാണുക ഭാവി. നിന്റെ പേർക്കല്ലയോ
ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേര് കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേര് കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേര് കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതുന്നിനുള്ളിൽ നീ, കള്ളമേതുന്നിന കേണ്ട നിന്നുള്ളിൽ നീ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാവീശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാവീശുവിൻ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേര് കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേര് കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു.
തിരുവചന ധ്യാനത്തിനായി അഭിയന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് ഡിമനസിനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
കേൾക്കാവോ?
കേൾക്കാം തിരുമേനി, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ.
ദൈവ അച്ഛ, എത്ര നേരമാണ് നമ്മൾ സാധാരണ പറയുന്നത്?
തിരുമേനി 20 മിനിറ്റോ 25 മിനിറ്റോ, തിരുമേനി ഇഷ്ടം പോലെ.
ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, മറ്റേ എന്നെ കേൾക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, അതുപോലെ തന്നെ മുടങ്ങാതെ ഈ ബുധനാഴ്ച പ്രയർ ഫെലോഷിപ്പിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, എന്നെപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ഇത്രയും നാള് മുടങ്ങാതെ ഇത് നടത്തുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ താല്പര്യം കാണിക്കുന്നു, നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിനെ ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നു. നമുക്കറിയാം ഈ ആഴ്ച മിക്കവാറും മുഴുവൻ സമയവും തന്നെ നാം യാമപ്രാർത്ഥനകളിലും ധ്യാനത്തിലും പ്രത്യേകം ചെലവഴിക്കുന്ന വിശുദ്ധ വാരം ആണ്. ഇന്ന് നമ്മൾ ഹാസ ബുധനാഴ്ച എന്ന് വിളിക്കും, പീതാനുഭവ വാരത്തിലെ ബുധനാഴ്ച എന്നതുകൊണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ഹോശാന ബുധനാഴ്ച എന്ന് നാം വിളിക്കും. കാരണം ഹോശാന പെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുന്ന ഒരു സമയവും കൂടെ ആണ് ഇന്ന്. സന്ധ്യാ നമസ്കാരത്തോടെ ഹോശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, ഞാൻ ക്ഷമിക്കണം, പെസഹ പെരുന്നാൾ ഇന്ന് വൈകുന്നേരത്തോടെ ആരംഭിക്കുന്നു. ഹോശാന പെരുന്നാളിലൂടെ നാം ആശാഴ്ചയിലെ ഞായറാഴ്ച ദൈവത്തിന്റെ കൃപയാൽ പ്രവേശിച്ചു. പെസഹയിലേക്കുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് പെസഹ ബുധനാഴ്ച എന്ന് ഈ ദിവസത്തെ വിളിക്കും. ഹോശാന ബുധനാഴ്ചയല്ല, എന്തോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വാക്ക് പറഞ്ഞ് തെറ്റിപ്പോയതാണ്. പെസഹ ബുധനാഴ്ച എന്ന് നാം വിളിക്കും. പഴയ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് കുന്നംകുളം ഭാഗത്തൊക്കെ ഈ ദിവസമാണ് കഴുകലിന്റെ ബുധനാഴ്ച എന്നൊരു കാഴ്ചപ്പാടുണ്ട്. കർത്താവ് കാലി കഴുകിയത് അല്ല, നാം മനസ്സുകളെ കഴുകുന്ന. ഇന്ന് എല്ലാവരും കുർബാനയ്ക്ക് മുൻപ് ഒരുക്കത്തോടെ ഇന്നത്തോടെ നമ്മുടെ കുംഭസാരം പൂർണ്ണമായിരിക്കണം. അപ്പോൾ ഈ അവസാനം ഒന്നിച്ചു വരുന്നവരെ ഈ പെസഹ ബുധനാഴ്ചയാണ് വന്ന് കുംഭസാരിക്കുന്നത്. അതുപോലെ സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ പ്രത്യേകമായിട്ട് ഒരുക്കി ഇന്ന് കുംഭസാരം അല്ലെങ്കിൽ ഹൂസോയോ അവർക്ക് കൊടുത്ത് സന്ധ്യാ നമസ്കാരത്തിൽ പങ്കെടുത്ത് വീണ്ടും വെളുപ്പിന് 2 മണിക്ക് പെസഹയുടെ രാത്രിയും പ്രഭാതവും ഒക്കെ നമസ്കാരം പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കാറുള്ളത്. ഇവിടുത്തെ സാഹചര്യത്തിൽ ഒന്നുകിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിട്ട് നാം പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ സമയത്ത് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളാണ്. ഒരുപക്ഷെ ഞാൻ തന്നെ ഈ മീറ്റിംഗിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമായിരിക്കാം അത്. ഈ ഹാശ ആഴ്ച ധ്യാനത്തിൽ ഒഴിവാക്കാനാകാത്ത പൗലോസ് ശ്ലീഹായുടെ വരികളാണ് എന്നുള്ളത് കൊണ്ട് അതൊന്ന് വായിച്ചുകൊണ്ട് പെസഹായുടെ പശ്ചാത്തലത്തിൽ ദുഃഖവെള്ളിയാഴ്ചകൾക്ക് നാം ഒരുങ്ങുന്നതിനെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ദൈവത്തിൽ ശരണപ്പെടേണ്ടത് വരുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഫിലിപ്പി 3:10-14 വരെയുള്ള വാക്യങ്ങൾ.
അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു.
അധ്യായം മുഴുവൻ നമുക്ക് പ്രത്യേകിച്ച് വായിക്കാൻ, ഇതെല്ലാം നല്ല വാക്കുകളാണ്, തങ്കവാക്യങ്ങളാണ്. എന്നാൽ ഫിലിപ്പിനോടുള്ള ഈ വാക്യങ്ങൾ എങ്ങനെയാണ് സ്ത്രീഹന്മാർ കർത്താവിന്റെ കഷ്ടാനുഭവത്തെ കണ്ടിരുന്നത്? കഷ്ടാനുഭവത്തെ നാം ധ്യാനിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ഏറ്റവും പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് കിംഗ് ജെയിംസ് വേർഷനിൽ ഇങ്ങനെയാണ്, ദാറ്റ് ഐ മേ നോ ഹിം ആൻഡ് ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ ആൻഡ് ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ് ബിക്കമിങ് കൺഫേംഡ് ആൺ ടു ഹിസ് ഡെത്ത്. If by any means I may attain unto the resurrection from the dead. യാതൊരു വ്യാഖ്യാനങ്ങളുടെയും ആവശ്യമില്ലാതെ മനസ്സിലാക്കാവുന്ന ഒരു ഭാഗമാണ്. ക്രിസ്തുവിനോട് താദാത്മ്യപ്പെടുക എന്നുള്ളതാണ് ക്രിസ്ത്യാനി എന്ന പദത്തിന്റെ അർത്ഥമെന്ന് നമുക്കറിയാമല്ലോ. വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും എല്ലാം എല്ലാം അവനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നാമും അവനിൽ ഒന്നായിത്തീരുക. ബിക്കം വൺ ഇൻ ക്രൈസ്റ്റ്, അത് പൗലോസ് ലീഗ എല്ലായ്പ്പോഴും ആവർത്തിക്കുന്ന ഒരാശയമാണ്. എൻ ക്രിസ്റ്റോ, ഞാൻ ക്രിസ്തുവിൽ ആണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആണ് എന്ന് നാം നമ്മെ പൗലോസ് ലീഗ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ബിക്കം വൺ വിത്ത് ക്രൈസ്റ്റ്. പക്ഷെ ഇതെങ്ങനെ സാധ്യമാകും? ഇതിന് പല തലങ്ങളുണ്ട്. ഇതിന് ഒരു സാക്രമെന്റൽ ഫേസ് ഉണ്ട്, ഇതിന് ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഫേസ് ഉണ്ട്, ഇതിന് ഒരു ഐഡിയോളജിക്കൽ ഫേസ് ഉണ്ട്. ഒന്ന്, എന്താണ് ഇതിനുള്ള മെത്തേഡ്? വൈ ആൻഡ് ഹൗ വി ക്യാൻ കൺഫേം വിത്ത് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എന്ന ചോദ്യം. അതിനെ നൽകുന്ന പ്രാക്ടിക്കൽ മാനുവലാണ് ഫിലിപ്പിയർ 3:10 മുതലുള്ള ഈ വാക്യങ്ങൾ. ടു ബി വിത്ത് ഹിം ഓർ ടു ബി ഇൻ ഹിം ഓർ ഇൻ അതർ വേർഡ്സ് ഐ മേ നോ ഹിം, അവനെ അറിയണമെങ്കിൽ, അവനിൽ ആയിരിക്കണമെങ്കിൽ, അവനായിത്തീരണമെങ്കിൽ അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. അല്ലാതെ വെറുതെ നമ്മള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടാൽ മാത്രമേ അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്ന ഒരു ഭാഗമാണ് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞൊരു കോമ കഴിഞ്ഞാണ് പറയുന്നത് സ്വർഗാരോഹണം ചെയ്തു. കഷ്ടമനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ അനുഭവത്തിലൂടെ ഒരു ക്രിസ്ത്യാനി നിർബന്ധമായും കടന്നു പോകണം. നമ്മൾ അല്പം ഉപവസിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഇഷ്ട ആഹാരങ്ങൾ വെടിയണമെന്നും ഒക്കെ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തോട്, ബിഷപ്പിന്റെ ഒരു വിളിയോടെങ്കിലും നമുക്കൊന്ന് താതാത്മ്യപ്പെടുവാൻ കഴിയുമോ? അവനോട് അല്പമെങ്കിലും ഒന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ നമുക്ക് കഴിയുമോ? ഈ ആഴ്ചയിലെങ്കിലും നമ്മെ ഹറാസ് ചെയ്യുന്ന, നമ്മെ മാനസികമായി കുത്തി നോവിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെന്റെ കർത്താവിന്റെ മുഖത്തേക്ക് തുപ്പലും അവൻ കൊണ്ട അടിയും, അതിനോട് എനിക്ക് ഒന്ന് താതാത്മ്യപ്പെടുവാൻ തക്കവണ്ണം ദൈവം തന്ന അവസരമാണ് എന്ന് ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ? അതോ അവിടെയൊക്കെ നാം വീണ്ടും ഫ്യൂരിയസ് ആയിട്ട് വല്ലാത്ത കോപത്തോടെ ചിരിച്ച് ഇടപെടുകയാണോ ചെയ്യുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അടക്കം ഉണ്ടാകുമ്പോഴാണ് അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കണം. പാപമില്ലാത്തവനായ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി തന്റെ രക്തം ചൊരിയുകയാണ്. അപ്പോൾ അവൻ മരിച്ചത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് ഈ ദിവസങ്ങൾ, രണ്ടു മൂന്ന് ദിവസങ്ങൾ ഇനി നമ്മുടെ മുൻപിലുണ്ട്. അടുത്ത വർഷം നമ്മൾ വീണ്ടും ഇതിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. നമുക്ക് അവസരം കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. പിന്നെ ഉയർന്ന വിശ്വാസതലത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാൻ നോക്കും, ജീവിച്ചാലും മരിച്ചാലും ഈ ലോകത്തായാലും പരലോകത്തായാലും ഞാൻ അവനോടുകൂടെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ നോക്കും. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. എന്നാൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ചിന്തകളിൽ നമുക്ക് ആർക്കും പറയാൻ ഒക്കുകയില്ല ഇനിയൊരു അവസരം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന്. ആർക്കും ഉറപ്പില്ല. എല്ലാവർക്കും ഉറപ്പുണ്ട് ദൈവത്തിന്റെ കൃപയാ നമ്മൾ ജീവിക്കും മുന്നോട്ടെന്ന്. അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നമ്മുടെ എല്ലാ ചിന്താഗതികളെയും തക്കിട്ടം മറിച്ച ഒന്ന് രണ്ട് വർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാക്യങ്ങൾ 10-11 വാക്യങ്ങൾ പ്രത്യേകിച്ച് നാം ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് ഓർക്കണമെന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. അവനിൽ ഇരിക്കേണ്ടതിന് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടതിന്, ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം നാം ഈ യാത്ര തുടങ്ങിയത് വിശുദ്ധ മാമോദീസയിലാണ്. മാമോദീസ തൊട്ടിയിൽ നാം അവനോടുകൂടി അടക്കപ്പെടുകയാണ്. പാപത്തോട് നാം മരിക്കുകയാണ്. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നാം അവനോടൊപ്പം നമ്മുടെ എല്ലാ പാപത്തെയും, ഒപ്പം തന്നെ പ്രായോഗികമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ കർത്താവിന്റെ സ്ലീബ നാം നാളെ കഴിഞ്ഞ് മുത്തുമ്പോൾ അവിടെ ഇറക്കി വെക്കണം. നമ്മുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ആ കബറടക്കത്തിൽ ചേർത്ത് വെക്കണം. അവനോടൊപ്പം പാതാളത്തിൽ സുവിശേഷം അറിയിക്കുവാൻ പോകുന്ന ആ സന്തോഷത്തിന്റെ അനുഭവം, അതാണ് അറിയിപ്പ് ശനിയാഴ്ച. നമ്മൾ ദുഃഖ ശനിയാഴ്ച എന്നൊക്കെ പറയും, പക്ഷെ കൃത്യമായ വാക്ക് അറിയിപ്പ് ശനിയാഴ്ച എന്നാണ്. രക്ഷാകരമായ വലിയ വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് നമ്മൾ നാടൻ രൂപത്തിൽ പറയും. ആ വലിയ വെള്ളിയാഴ്ചയിൽ ഞങ്ങളുടെ ആത്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ സഹിച്ച കഷ്ടപ്പാടിനെ ഞങ്ങൾ ഓർക്കുന്നു. ആ കഷ്ടപ്പാടിന്റെ പ്രതീകമാണ് സ്ലീബ. ആ സ്ലീബായെ കുമ്പിടുന്നു. അശ്വതാതമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമേ എന്ന് അന്ന് കള്ളൻ ചൊല്ലിയതായ ആ വാക്കുകൾ. കള്ളൻ അവന്റെ എല്ലാ പ്രയാസങ്ങളും ഓർക്കുക, എത്രയോ വല്ലാത്ത തെറ്റുകളിലൂടെയൊക്കെ ആയിരിക്കാം അവൻ കടന്നുപോയത്. പക്ഷെ അവൻ അവന്റെ ഭാരം പാണ്ഡക്കെട്ട് മുഴുവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ കീഴിൽ വെക്കുകയാണ്. വെക്കുമ്പോൾ അവൻ വിമോചിതനാവുകയാണ്. വിശുദ്ധ പ്രേം ആ ദുഃഖലയാഴ്ച രാത്രിയിലെ, അതായത് അറിയിപ്പ് ശനിയാഴ്ച രാത്രിയുടെ പ്രാർത്ഥനയിലെ ഒരു മെമ്മറായി പ്രത്യേകം പറയുന്നുണ്ട്, ആ കള്ളൻ ആ കർത്താവിന് ഏറ്റുപറഞ്ഞ് അവന്റെ മുന്നിലെല്ലാം ഇറക്കി വച്ചപ്പോൾ പറുദീസ അവന് വേണ്ടി തുറക്കപ്പെടുകയാണ്. വാളുമായി നിൽക്കുന്ന കോപമാലാകാൻ യേശുക്രിസ്തുവിനെ സാക്ഷിച്ചു പറഞ്ഞ കള്ളന്റെ വരവ് കണ്ടപ്പോൾ മാറി നിന്ന് അവനു വേണ്ടി പറുദീസയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീരുവാൻ. ഞാൻ ഓർപ്പിച്ചുവല്ലോ, വിശുദ്ധ മാമോദീസായിൽ ഇതാണ് നടക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായമാണ് വിശുദ്ധ മാമോദീസായിൽ വായിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: ആകയാൽ നാം എന്തു പറയേണ്ടും കൃപ പെരുകേണ്ടതിനെ പാപം ചെയ്തുകൊണ്ടിരിക്ക എന്നും ഒരു നാളും മരുത്. പാപസംബന്ധിയായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ഈ സ്നാനത്തിൽ നടക്കുന്നത്, വിശുദ്ധ മാമോദീസ തൊട്ടിയിൽ നടക്കുന്നത്, നാം അവനോടുകൂടി കുഴിച്ചിടപ്പെടുകയാണ്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഞാൻ ആ വാക്യം ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കുന്നു: വി വർ ബറീഡ് ദേർഫോർ വിത്ത് ഹിം ത്രൂ ബാപ്റ്റിസം അൺടു ഡെത്ത്, ദാറ്റ് ലൈക്ക് ആസ് ക്രൈസ്റ്റ് വാസ് റെയ്സ്ഡ് ഫ്രം ദ ഡെഡ് ത്രൂ ദ ഗ്ലോറി ഓഫ് ദ ഫാദർ, സോ വി ഓൾസോ മൈറ്റ് വാക്ക് ഇൻ ന്യൂനെസ് ഓഫ് ലൈഫ്. ഇത് നാം നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാകയാൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഫോർ ഇഫ് വി ഹാവ് ബിക്കം യുണൈറ്റഡ് വിത്ത് ഹിം ഇൻ ദ ലൈക്നെസ് ഓഫ് ഹിസ് ഡെത്ത്, ഹി ഷാൽ ബി ഓൾസോ ഇൻ ദ ലൈക്നെസ് ഓഫ് ഹിസ് റിസറക്ഷൻ. ഈ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കണം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരം നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കുകയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല എന്നും നാം അറിയുന്നുവല്ലോ. താഴേക്ക് വരുമ്പോൾ വീണ്ടും പറയാണ്, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വാത്സല്യമുള്ളവരെ, പരിശുദ്ധ പൗലോസ് ലീഗ ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായവും റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായവും ഈ ദിവസം ഈ പെസഹാവ്യാഴ്ചയുടെ ഒരുക്കത്തിന്റെ ഭാഗമായി, ദുഃഖവെള്ളിയാഴ്ചയുടെ വലിയ വെള്ളിയാഴ്ചയുടെ ഒരുക്കത്തിന്റെ ഭാഗമായി, അറിയിപ്പ് ശനിയാഴ്ചയുടെ ഒരുക്കത്തിന്റെ ഭാഗമായി, പുനരുത്ഥാനത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി ഓർക്കുവാൻ നമുക്ക് നിർബന്ധമായിട്ടും കഴിയണം എന്ന് നിങ്ങളുടെ സ്നേഹത്തെ ഉത്ബോധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, നാം പലപ്പോഴും ഒരു ഒരു സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ദ റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് വിദിൻ യു എന്നുള്ള ആശയത്തിലാണ്. നമ്മിൽ ക്രിസ്തു ഉയർത്തപ്പെടുമ്പോഴാണ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്ന ആശയത്തിന് തന്നെ പ്രാധാന്യമുണ്ടാകുന്നത്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ക്രിസ്തു നമ്മിൽ പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മിലൂടെ ലോകം ക്രിസ്തുവിനെ കാണുന്നു എന്ന് അറിയുവാൻ അറിയിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വമാണ് ക്രൈസ്തവ സുവിശേഷം എന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് എന്റെ ബലഹീന വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ രണ്ടാഴ്ചയും രാജേഷൻ എന്നോട് ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ യാത്രയിലും തിരക്കുകളിലും ആയിരുന്നു. ഏതായിരുന്നാലും അത് ഈ വിശുദ്ധ വാരത്തിലെ ബുധനാഴ്ചയിൽ ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കുവാൻ ഒരവസരം ഉണ്ടാകുവാൻ തക്കവണ്ണം ഉള്ള ഒരു ദൈവികമായ ക്രമീകരണമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും രക്ഷയുടേതായ ഒരു പെസഹാ പെരുന്നാളും വീണ്ടെടുപ്പിന്റേതായ ഒരു വലിയ വെള്ളിയാഴ്ചയുടെ അനുഭവം, അതുപോലെ തന്നെ നമ്മൾ വാങ്ങിപ്പോയവരോടും സുവിശേഷം അറിയിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ ഒരുങ്ങി പുനരുത്ഥാനത്തിൽ പ്രാപിച്ചുകൊണ്ട് വലിയ പെരുന്നാൾ പുനരുത്ഥാന പെരുന്നാൾ ആഘോഷിക്കുന്ന വലിയ പുനരുത്ഥാന പെരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് ദ റിസറക്ഷൻ ഓഫ് അവർ ലോർഡ്. ഈസ്റ്റർ എന്നൊക്കെ നമ്മളിങ്ങനെ ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ റോമൻ കോണ്ടെക്സ്റ്റിലുള്ള വാക്കാണ് ഈസ്റ്റർ നമ്മൾ പറഞ്ഞു. പക്ഷേ ദ ഫീസ്റ്റ് ഓഫ് ദ റിസറക്ഷൻ ഓഫ് അവർ ലോർഡ്, അതിൽ അത് അനുഭവിക്കാനും നമുക്കിടയാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിതരെ, അഭിനന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഭാഷാഴ്ചയിലെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ ദേശത്തും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ആയിരിക്കാൻ ദൈവം ഭാഗ്യം കൊടുക്കുകയും ആ പിതാവിലൂടെ ശ്രേഷ്ഠവും ശക്തവും വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹീതമായ വാക്കുകൾ പല സന്ദർഭങ്ങളിൽ ഈ അടുത്ത സമയത്തും ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവം തമ്പുരാന്റെ കൃപയാൽ നമ്മളെ കേൾപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സൂബോറോ പ്രാർത്ഥനയിൽ അതിശക്തമായ ഭാഷയിൽ അത് തിരുമേനി നമ്മളോട് ആവശ്യപ്പെടുന്നത് രണ്ട് വേദഭാഗങ്ങൾ നമ്മൾ കൃത്യമായി വായിക്കണം, പഠിക്കണം. ബാക്കിയൊന്നും വായിക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം. പ്രത്യേകിച്ച് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായവും റോമർ കിഴതി ലേഖനം 6-ാം അധ്യായവും വിശുദ്ധനായ പൗലോസ് ലീഹായുടെ അനുഗ്രഹീതമായ ലേഖനങ്ങളിൽ കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി ചെയ്തതെന്ത്, നമ്മൾ ആ കാര്യത്തോട് എങ്ങനെ ഏകീഭവിക്കണം, അനുരൂപപ്പെടണം, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ശക്തവും വ്യക്തവുമായ ഉത്തരങ്ങൾ പറയുന്ന രണ്ട് വേദഭാഗങ്ങളായിട്ടാണ് തിരുമനസ് നമ്മളെ ഈ രണ്ട് വേദവാക്യങ്ങളിലേക്ക് കൊണ്ടുവന്നത്. പരിശുദ്ധനായ പൗലോസ് ലീഹ തന്റെ സ്വന്തം ജീവിതം മുൻനിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയപ്പോൾ ക്രിസ്തുവിനോട് താൻ പൊരുത്തപ്പെട്ട വിധം പ്രതിസന്ധികളിലൂടെ ഏറെ കടന്നു പോകേണ്ടി വന്നെങ്കിലും ദൈവപുത്രനായ മശിഹായെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജീവിക്കുന്നതും മരിക്കുന്നതും കർത്താവിന്റെ ബന്ധത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഒരുപോലെയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കഷ്ടാനുഭവങ്ങളുടെ ദിവസങ്ങളിൽ ഈ വിഷയം നന്നായി മനസ്സിൽ അപഗ്രഥിക്കുവാനും ബോധ്യപ്പെടുവാനും നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുകയാണ്. അഭിനന്ദ തിരുമേനി, തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി ഈ നല്ല ദൂത് നൽകുവാൻ തക്കവണ്ണം മനസ്സ് കാട്ടിയതിൽ, ഈ സൂബോറോ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള സ്നേഹം വിനയപൂർവ്വം അറിയിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പ്രത്യേകമായി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
താങ്ക് യു അച്ഛാ.
തുറന്നുള്ള നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ സാധാരണ രോഗികളുടെയൊക്കെ പേരുകൾ വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്നതെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ആരുടെയും പേരുകൾ ഞാൻ പ്രത്യേകമായിട്ട് വായിക്കുന്നില്ല. നമ്മുടെ ഓർമ്മയിൽ ഉള്ള എല്ലാ ആളുകളെയും വീട്ടിൽ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിലുമൊക്കെ നമ്മുടെ ചിന്തയിൽ രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് ഓർക്കാം. ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ ദൈവം ഭാഗം സമർപ്പിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഈ ധന്യമാർന്ന ദിനം പ്രത്യേകാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ബലി കഴിച്ച് ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയതിനു ശേഷവും അതിനു മുമ്പും അനുഭവിച്ച കഷ്ടങ്ങളെ ഓർത്ത് ഈ ദിനങ്ങളെ ഞങ്ങളെ തന്നെ ശിരസുകളെ സമർപ്പിച്ച് ആ സ്നേഹം ഒരു ആരാധനയായി അതിലുപരി ഞങ്ങളെ തന്നെ മുമ്പാകെയുള്ളൊരു സമർപ്പണമായി രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ തന്ന ഈ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ച് സ്വർഗം തുറന്നു തന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ നിമിഷങ്ങളാകുന്നു. ഈ ലോകത്തിന്റെ തിരക്കിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും
ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെ വെട്ടിയെടുക്കുവാൻ തക്കവണ്ണം ഹൃദയം വെമ്പുമ്പോഴും അതൊന്നും നിലനിൽക്കുന്നതല്ല. ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി തന്ന നിത്യമായ വാസത്തിന്റെ സാധ്യതയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് ദർശിക്കുവാൻ ഞങ്ങളുടെ ആന്തരിക കണ്ണുകൾക്ക് വെളിച്ചം നൽകണമേ. ദൈവം, ഞങ്ങൾ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ അവിടുന്ന് പാറക്കണമേ. ഓരോ നിമിഷവും അങ്ങേ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കത്തക്കവണ്ണം ആത്മീയ പരിപക്വത ഉള്ളവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ ലോകം മുഴുവൻ അങ്ങേ അറിയാതെ ലോകത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ മാത്രം വ്യഗ്രതപ്പെട്ട് ഓടുമ്പോഴും അതല്ല സത്യം, അതല്ല നിത്യത. നിത്യത അങ്ങയുടെ പാതയിൽ അങ്ങയുടെ അറിവിൽ വളരുന്നതാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ആ ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ നന്മയിൽ ക്രമപ്പെടുത്താൻ ഞങ്ങൾ ഒരുക്കുമ്പോൾ ഞങ്ങളിലുള്ള ജീവിതത്തിന്റെ നന്മ കണ്ട് മറ്റുള്ള ആളുകളും ആ നന്മയിലേക്ക് ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം വിളിച്ചവന്റെ മുമ്പാകെ വിശ്വസതയോടെ ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഈ ദിനങ്ങളിൽ ഞങ്ങൾ കൊണ്ടാടുന്ന ആധ്യാത്മിക ദിനങ്ങളൊക്കെ കേവലം എല്ലാ വർഷവും നടത്തുന്ന ഒരു ചടങ്ങുകൾ എന്നുള്ള ഒരു തലത്തിൽ ആയിത്തീരാതെ അതിനേക്കാൾ അപ്പുറമായി ആത്മീയ ജീവിതത്തെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാണിച്ചു തന്ന ത്യാഗത്തിന്റെ നന്മയെ ഹൃദയത്തിലുള്ള രുചിച്ചറിഞ്ഞ് അതിൽ കൂടി നിത്യപ്രകാശം പ്രാപിപ്പാൻ ഞങ്ങളിവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിയുന്ന തിരുമനസ്സുകൊണ്ട് ഞങ്ങളെ പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ കഷ്ടതകളും ദുരിതങ്ങളും ഒന്നും ജീവിതത്തിന്റെ ഒരു അന്ത്യമല്ല, അതൊക്കെ ജീവിതത്തിന്റെ ഒരവസ്ഥകളാണ്. ആ അവസ്ഥകൾ, ആ ദുരിതപൂർണമായ നിമിഷങ്ങൾ അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ മറികടക്കുമ്പോൾ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വലിയ ഒരു അനന്ത സാധ്യതയിലേക്കാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത, മുന്നോട്ട് പോകാൻ തക്കവണ്ണം ചുവടുകൾ നയിക്കാൻ പറ്റാതെ ഞങ്ങൾ പകച്ചു നിൽക്കുമ്പോഴും ദൈവമേ, കാൽവറി ക്രൂശിലേക്കൊന്ന് നോക്കുവാനും ആ ക്രൂശിൽ അങ്ങ് കണ്ടെടുത്ത വിജയം ഹൃദയത്തിന്റെ ഉള്ളിൽ ആന്തരിക വട്ടത്തോടുകൂടി തിരിച്ചറിയുവാനും അതുകൊണ്ട് ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ആത്മീയ കരുത്ത് പ്രാപിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിലൊക്കെ കൂടുതൽ അങ്ങ് ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രതിസന്ധികളെ ഞങ്ങൾ ധ്യാനപൂർവം സ്മരിക്കുമ്പോൾ അത് ഞങ്ങളിൽ കൂടുതൽ ഉൾക്കാഴ്ചയുണ്ടാകുവാനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും ആ ആരാധനയോടെ അടുത്തു വന്ന് അങ്ങെ പിൻപറ്റി ജീവിക്കാനും ഉള്ള അവസ്ഥയായി ഞങ്ങൾ പരിലസിക്കണമേ. ഈ സഭയെ അവിടുന്ന് വാഴ്ത്തണമേ. സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും, ബാബാ തിരുമേനിയും മദ്രാസന മെത്രാപ്പൊലിത്തയും, അതേപോലെ തന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ടതിനും ഞങ്ങളെ കൂടുതൽ ആത്മീയമായി ഉറപ്പിക്കുവാൻ ശ്രേഷ്ഠമായ വാക്കുകൊണ്ട് ദൂതുകൊണ്ട് ഞങ്ങളെ ധൈര്യം നൽകിയ അഭിയുന്ന തിരുമനസ്സിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് പിതാക്കന്മാരൊക്കെ ജീവിതത്തിൽ കാണിക്കുന്ന നന്മയുടെ നല്ല പാതകളെ പിൻപറ്റി ശോഭനമായ സ്വഭാവ ജീവിതം പ്രാപ്യമാക്കുവാൻ തക്കോണം ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, യഥാർത്ഥ അനുതാപ ബോധമുള്ളവരെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അനുതാപത്തോട് ജീവിതത്തിൽ വന്നുപോയ ചൂടുവെച്ച മേഖലകളിൽ വന്നു പോകുന്ന പിഴവുകളെ നല്ല മനസ്താപത്തോടുകൂടി ഓർക്കുവാനും ആ മനസ്താപം, ആ കുറ്റബോധം വന്ന പാതകളിലെ വീഴ്ച വീണ്ടും ആവർത്തിക്കാതെ കുറെ കൂടെ ശ്രേഷ്ഠമായ അങ്ങൊരുക്കുന്ന പാതയിലേക്ക് ശ്രദ്ധയോടെ പ്രവേശിക്കുവാനുള്ള സാധ്യതയെ പരിലസിക്കുവാൻ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. അങ്ങ് വസിക്കാൻ തക്ക യോഗ്യതയുള്ള ശരീരങ്ങളായി ഞങ്ങളുടെ മനസ്സുകളെയും ഞങ്ങൾ എവിടെ പാർക്കുന്നുവോ ആ പാർപ്പിടങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ലോകത്തിന്റെ മുമ്പാകെ സാക്ഷികളായി അഭിമാനത്തോട് ദൈവമക്കളെന്ന് ഏറ്റുപറയത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതം സഫലമാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ ശരീരം കൊണ്ട് വ്യത്യസ്ത തലങ്ങളിലാണെങ്കിലും ആത്മാവ് കൊണ്ട് അങ്ങയുടെ കൂടാരമാകുന്ന ശ്രേഷ്ഠ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സാധ്യതയായി ഞങ്ങളെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. ആ ബലമുള്ള ഭുജങ്ങളിലാണെന്നുള്ള ഓർമ്മ ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ സുഖലോലുഭതയും എല്ലാ പ്രലോഭനങ്ങളെയും ഒക്കെ അതിജീവിച്ച് വിശുദ്ധിയിലും നന്മയിലും സുരക്ഷിതത്വ ആത്മീയ സുരക്ഷിതത്വ ബോധത്തോടുകൂടി ചുവടുവെക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. തിരുമേനി ഉണ്ടോ എന്ന് ആശീർവദിക്കാം. മാമനശ
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രന്റെ കൃപയും പരിശുദ്ധ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം നാം എന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത എല്ലാവരോടുകൂടിയും അഭിനന്ദ തിരുമേനിയോടുകൂടി ഇപ്പോഴും എപ്പോഴും നീക്കുണ്ടായിക്കൊള്ളാവട്ടെ.
അനുഗ്രഹിതമായ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുത്ത എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരക്കിനിടയിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ട് വളരെ ചിന്തോദ്ദീപകമായ ആശയം തന്നെ നമ്മളെ അനുഗ്രഹിച്ച അഭിനന്ദ തിരുമനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം മാമനച്ചൻ, അതുപോലെ തന്നെ വിശിയോ റിസച്ചൻ, ഐസക് പ്രകാശച്ചൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്മയും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ബൈബിൾ വായിച്ച നമ്മുടെ സാലിക്കൊച്ചമ്മ, അതുപോലെ തന്നെ ചോദനാൽപ്പെട്ട മാനവജ്, അല്പമായ അധികമായി ഇതിനുവേണ്ടി സഹായിക്കുക സഹകരിക്കുകയും എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ധന്യമാർന്ന പ്രസകായുടെ ആശംസകളും അനുഗ്രഹങ്ങളും അറിയിക്കുന്നു. അതിനുശേഷമുള്ള വെള്ളിയാഴ്ച വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ അനുഗ്രഹമാകുവാനും അതിനുശേഷമുള്ള പുനരുത്ഥാനത്തിന്റെ സകല വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ശനിയാഴ്ചയും അതിനുശേഷമുള്ള പുനരുത്ഥാനത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാൾ നമ്മളിൽ കൂടുതൽ നന്മയുടെ സാധ്യതയിലേക്ക് വളർന്നു വരുവാൻ ആ പുനരുത്ഥാനത്തിന്റെ ശ്രേഷ്ഠതയിൽ പങ്കാളികളായി പ്രപഞ്ചത്തോടൊപ്പം സന്തോഷിക്കുവാനും നമുക്കിടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുന്നു. ദൈവം തമ്മിൽ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.